الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد പ്രിയം ഉള്ള സഹോദരന്മാരെ സഹോദരികളെ എല്ലാ തിങ്കളാഴ്ചയിലും നമ്മൾ നടത്തി വരാറുള്ള ലളിതമായ കർമ്മങ്ങൾ മഹതായ പ്രതിഫലങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദിച്ചുള്ള ദർസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ സംസാരിച്ചത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ബാക്കിയാണ് ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വലാത്തുൽ ലൈൽ രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം ഒരാൾ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരം അത് ഉറങ്ങുന്നതിന് മുമ്പാകാം കുറച്ചുറങ്ങി എണീറ്റിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഉറങ്ങാവാം അല്ലെങ്കിൽ സുബഹിന്റെ കുറച്ചു മുമ്പ് എണീറ്റിട്ട് നിസ്കരിച്ച് പിന്നെ സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെയാവാം ഏറ്റവും പ്രധാനം ഏറ്റവും കൂടുതൽ പുണ്യമുള്ളതും സുബഹിന്റെ തൊട്ടുമുമ്പുള്ള സമയമാണ് ഇത് റമദാനിൽ മാത്രമുള്ളതല്ല 360 ദിവസം ഉള്ളതാണ് റമദാനിൽ അത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിട്ട് ഇബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ സ്വഭാവമായിട്ട് പറഞ്ഞിട്ടുണ്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദ മഖിയാമ അവർ സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് അപ്പൊ അത് എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ അർഹതയുള്ള സഹാബത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ആയത്തിൽ കാണാം ഖാനു ഖലീലം മിനൽ ലൈലി മാ യഹജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ അവർ രാത്രിയിൽ കുറച്ചുമാത്രം ഉറങ്ങുന്നവരും അത്താഴ സമയങ്ങളിൽ പാപമോചനം തേടുന്നവരുമായിരുന്നു എന്ന് സൂറത്ത് സജ്ജതയിലുണ്ട് തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ അവർ രാത്രിയിൽ അവരുടെ പാർശ്വങ്ങൾ അവരുടെ ശരീരങ്ങൾ കിടപ്പ് സ്ഥാനങ്ങൾ വിട്ടകലുന്നതാണ് അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോ ഇത് എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് അതുകൊണ്ട് അഫ്ളൽ സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ സ്വലാത്തുൽ ലൈൽ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് രാത്രി നിസ്കാരമാണ് രാത്രി നിസ്കാരം ഒറ്റയായി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അത് ഉറങ്ങി എണീറ്റ് നിസ്കരിച്ചാൽ അതിന് തഹജ്ജുദ് എന്ന് പറയും രാത്രി നിസ്കാരം എന്ന അർത്ഥത്തിൽ മൊത്തത്തിൽ അതിന് ഖിയാമുൽ ലൈൽ എന്ന് പറയും അതിന് റമദാനിൽ നിർവഹിക്കുമ്പോൾ തറാവീഹ് എന്ന് പറയും ദീർഘമായ ഖുർആൻ പാരായണത്തോടെ ഓരോ 4 റക്അത്ത് കഴിഞ്ഞിട്ടും വിശ്രമിച്ച് അങ്ങനെ നിസ്കരിക്കുമ്പോൾ തറാവീഹ് എന്ന് പറയും ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ര് എന്ന് പറയും എല്ലാം ഒരേ നിസ്കാരത്തിന്റെ വ്യത്യസ്ത പേരുകളാണ് ഇവിടെ രാത്രി ഉണർന്നിട്ട് നിസ്കരിക്കുന്ന ആൾക്കുള്ള പ്രതിഫലമാണ് അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തആറ മിനൽ ലൈലി ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ثم قال اللهم اغفر لي او دعاء استجيب له فان تولى قبلت صلاته ഇത് ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ് ആരെങ്കിലും ഒരാൾ ഉറക്കിൽ നിന്നും ഉണർന്നു പെട്ടെന്ന് ഉണർന്നു ഉണരുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉണർന്നു അല്ലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അങ്ങനെ ഉണർന്നു ഉണർന്ന സ്ത്രീ അയാൾ ഇങ്ങനെ ദിക്ര ചൊല്ലുകയാണ് എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ നമുക്ക് അറിയുന്ന ദിക്ര തന്നെയാണ് അതിനുശേഷം പിന്നെ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഈ 5 ദിക്റും കൂടി പറഞ്ഞു ഏതൊക്കെ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ അൽഹംദുലില്ലാഹ് ആദ്യം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതിന് ശേഷം അല്ലാഹു മഗ്ഫിർലി അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു അല്ലെ വേറെന്തെങ്കിലും കാര്യം ദുആ ചെയ്തു എന്നാൽ അയാൾക്ക് ഉത്തരം കിട്ടും അയാൾ ഒതു എടുത്ത് അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇത് തഹജ്ജു നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ് രാത്രി നിസ്കാരം നമ്മൾ കഴിയുന്നതും പതിവാക്കണം ഉറങ്ങിയിട്ട് എണീക്കൂലാന്ന് തോന്നുകയാണെങ്കിൽ റസൂലിനോട് സഹാബികൾ ചിലരൊക്കെ ചോദിച്ചപ്പോ ഉറങ്ങിപ്പോയാ പിന്നെ സുബൈക്കും ഉണരുന്നില്ല, എന്താ ചെയ്യേണ്ടത്? കിടക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ച് കിടക്കുക. അത് തന്നെ നിത്യവും ഒരു നിശ്ചിത റക്അത്ത് പതിവാക്കുക. അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അഹബ്ബുൽ അമാലി ഇലല്ലാഹി മാ ദാവ അലൈഹി സാഹിബുഹു വ ഇൻ ഖല്ല. അള്ളാഹുവിന് അടിമകളുടെ അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പതിവായി ചെയ്യുന്ന അമലാണ്. അത് കുറച്ചാണെങ്കിലും ഇന്ന് മൂന്ന് നിസ്കരിക്കുക, നാളെ അഞ്ച്, പിറ്റേന്ന് ഏഴ്, പിറ്റേന്ന് ഒന്നുമില്ല, അതിന്റെ പിറ്റേന്ന് ഒന്ന്, പിന്നെ മൂന്ന്, ഇങ്ങനെയല്ല. മൂന്നാണെങ്കിൽ ഇന്നും മൂന്ന്, സമയം ദീർഘിപ്പിക്കുകയും ചെയ്യും, കുറക്കുകയും ചെയ്യാം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തത് ഇരുന്ന് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരത്തിൽ നിക്കൽ വാജിബില്ല, ഇരുന്ന് നിസ്കരിക്കുക. പക്ഷെ കൂലി പകുതി ഉണ്ടാവുള്ളൂ, കൂലി പകുതി ഉണ്ടാവുള്ളൂ. നിൽക്കാൻ കഴിയും, എന്നാലും ഇരുന്ന് നിസ്കരിക്കുക. ഇതില് സുന്നത്തില്, കാരണം നിക്കൽ വാജിബയിലുള്ളൂ, ഫർളിലുള്ളൂ. അപ്പൊ അങ്ങനെ കഴിയുന്ന രൂപത്തില് ഒരാള് അയാൾക്ക് അറിയുന്ന പോലെ ഓതിയിട്ട് രാത്രി നിസ്കരിക്കുക. ഇനി അത് വിത്തറാക്കുകയാണെങ്കിൽ, വിത്തറിന് പ്രത്യേകിച്ച് പുണ്യുണ്ട്, ഒരാൾക്ക് വിത്തറാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏറ്റവും അഫുദൽ വിത്തറാക്കലാന്നുള്ളു. കാരണം വിത്ത് നിസ്കരിച്ച് ഒരാൾ കടന്നു വിചാരിക്ക, എന്നിട്ട് വണന്ന്, എന്നാലോ ആ വിത്ത് നിസ്കരിച്ചു പോയല്ലോ, അതിന് ബേജാറാകൊന്നും വേണ്ട, പിന്നെ രണ്ടോ നാലോ എത്ര ഇരട്ടായി നിസ്കരിച്ചായി, എന്നാലും മൊത്തം കൂട്ടുമ്പോ എന്താവും, ഒറ്റയാവുമല്ലോ. മൂന്ന് നിസ്കരിച്ച് പിന്നെ ഒന്നിട്ട് രണ്ട് നിസ്കരിച്ച് അഞ്ചായി, അത് നാലാണെങ്കിൽ എന്തായി, ഏഴായി, അപ്പോഴൊക്കെ ഒറ്റ തന്നെയാണ്. അണ്ട് ഒറ്റയാക്ക എന്നുള്ളതിന്റെ ഉദ്ദേശം അതുള്ളൂ, അവസാനത്തെ റക്അത്ത് ഒറ്റയാക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ്, അത് നിർബന്ധമായ കാര്യമല്ല. ഇനി സ്വലാത്തുൽ വിത്തറിന് പ്രത്യേകം പ്രേരിപ്പിക്കുന്ന അലി റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു ഹദീസ്, അൻ അലിയൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. ഇപ്പൊ തന്നെ കാണാതെ പഠിക്കാം ഫൈസ, ഇപ്പൊ തന്നെ പഠിച്ചോളി. ഇന്നല്ലാഹ വിത്റുൻ, തീർച്ചയായും അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആന്റെ ആളുകളെ നിങ്ങൾ വിത്രാക്കുവീൻ. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ, എളുപ്പല്ലേ? ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. ഇനി വെള്ളിയാഴ്ച ദിവസത്തെ അമലുകളെ കുറിച്ച് പറയുന്ന വളരെ പ്രതിഫലാർഹമായ, നമ്മളൊക്കെ പറഞ്ഞു വിസ്മരിച്ചു പോയിട്ടുള്ള ഒരു കാര്യം, വെള്ളിയാഴ്ച ജുമാന്റെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരു മുസ്ലിമാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് തലാണിക്കാൻ വേണ്ടി മാത്രം വരിക എന്നുള്ളതാണ്. എന്നാൽ ജുമാക്ക് വലിയ പ്രതിഫലമുണ്ട്. ഒരാഴ്ചത്തെ പാപം പൊറുക്കപ്പെടുന്നല്ല, ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലി കിട്ടും. പക്ഷെ എങ്ങനെ, അതിന് ചില ഷർത്തുകളുടെ കേട്ടുള്ളൂ, അതഞ്ഞ് പറയാൻ പോണേ. അൻ ഔസ് ബിൻ ഔസിനി സഖഫി റളിയല്ലാഹു അൻഹു ഖാല, ഔസ് ബിൻ ഔസ് സഖഫിയിൽ നിന്ന് റിവായത്ത്, ഖാല അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ ഗസല വഗ്തസല യൗമൽ ജുമഅത്തി വബക്കറ വബ്തകറ വമശ വലം യർകബ് ഫദനാ മിനൽ ഇമാമി വസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അജ്റു സനത്തിൻ സിയാമഹ വഖിയാമഹ അഖ്റജ അഹ്മദ് ഫി മുസ്നദിഹി വസഹഹു അൽബാനി ഫി സഹീഹ് തർഗീബ് വതർഹീബ്. അരാൽ രാവിലെ ജുമാക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുത്തു, എന്നിട്ട് അയാൾ തല കഴുകി കുളിക്കുന്നതിന് പ്രത്യേകിച്ച് തല കഴുകുക, അറബികൾ അന്ന് പ്രത്യേകിച്ച് എണ്ണയൊക്കെ തേച്ച് തല പ്രത്യേകം കഴുകുന്ന ദിവസമായത്, വെള്ളം മറ്റേ സാധാരണ വെള്ളമൊഴിച്ച് പോരല്ലേ, ഇതൊന്ന് പ്രത്യേകം എണ്ണയൊക്കെ ഇട്ട് തലയൊക്കെ കഴുകി കുളിച്ചു, എന്നിട്ട് നേരത്തെ പോയി ബക്കറ വബ്തകറ, അത് നേരത്തെ പോകുന്നതിന് ആവർത്തിച്ച് രണ്ടു വാക്ക് ഉപയോഗിച്ചാണെന്ന് അഭിപ്രായമുണ്ട്. അതല്ല, നേരത്തെ പോയിട്ട് ഖുത്ബ ശ്രദ്ധിച്ചു, ഖുത്ബന്റെ ആദ്യം തന്നെ കിട്ടി നേരത്തെ പോയതുകൊണ്ട്. വമശ നടന്നുപോയി എന്ന് പറഞ്ഞ വലം ഇറക്കം, വണ്ടി ഉണ്ടായിട്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, കാലടിന്റെ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് നടന്നു. ഫദനാമിനൽ ഇമാം, എന്നിട്ട് ഇമാമിനോട് അടുത്തിരുന്നു. ചില ആൾ നേരത്തെ വന്നാലും പോകാൻ സൗകര്യത്തിന് വാതിലിന്റെ അവിടെ പോയി കുത്തിരിക്കും, സലാം കിട്ടിയ ഒരൊറ്റച്ചാട്ട, അല്ല ഇമാമിന്റെ തൊട്ട് ബേക്കുള്ള സ്ഥലമാണ് ഏറ്റവും പുണ്യം, അവിടെ വന്നിരുന്നു. വസ്തമ ഖുത്ബ ശരിക്ക് ശ്രദ്ധിച്ചു, വലം യൽഗു ഒരു വ്യർത്ഥമായ കാര്യവും ചെയ്തില്ല. ഖുത്ബ നടക്കുമ്പോ ഇങ്ങനെ താക്കോലുകൊണ്ട് കളിക്കുക, പായന്റെ മുകളിൽ എടുത്ത് കളിക്കുക, ഏയ് ആ ജാതി ഒരു കളിയില്ല, കൃത്യമായിട്ട് ഒന്നും വ്യർത്ഥമായിച്ചൊരു പണി ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പൊ എന്തൊക്കെയാണ്, തല നല്ലോണം കഴുകി, ഈ ഹസലാന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ട്, പിന്നെ നല്ല നിലക്ക് വസ്ത്രമൊക്കെ കഴുകി അലക്കി എന്നൊക്കെ അർത്ഥം വെച്ചിട്ടുണ്ട്, എന്നിട്ട് കുളിച്ചു, ജുമാന്റെ കുളി എന്ന് പറഞ്ഞാൽ സാധാ ബന്ധപ്പെത്ര പറയല്ലേ, നമ്മൾ എല്ലാ ദിവസം കുളിക്കണല്ലേ. അത് നമ്മൾ കേരളക്കാർക്ക് ചിലപ്പോ അങ്ങനെയായിരിക്കും, പക്ഷെ പലയിടത്തും അങ്ങനെയല്ല. ഇപ്പൊ തണുപ്പൊക്കെ വന്ന ആഴ്ചകൾക്ക് കുളിക്കണമല്ലുണ്ട്, അപ്പൊ വെള്ളിയാഴ്ച കുളിച്ചേ പറ്റൂ, മനസ്സിലായില്ലേ. അത് ജുമാക്ക് പ്രത്യേകം സുന്നത്താ. സുന്നത്തായ കുളി എന്ന് പറയുമ്പോ വെറുതെ പാട്ടയിലുള്ളിടത്ത് അങ്ങ് വയ്ക്കലല്ല, അല്ലെങ്കിൽ ഷവർ തിരിച്ച് ഇങ്ങനെ വെക്കലല്ല. ആദ്യം ഒതു കൊടുക്കണം, അതെന്ത് ചെയ്യണം, ഒതു കൊടുക്കണം. ഒതു എടുത്തിട്ട് കുളിക്കണം, അപ്പോൾ സുന്നത്തായ കുളിയാവുള്ളൂ, മനസ്സിലായില്ലേ. അങ്ങനെ സുന്നത്തായ കുളി കുളിച്ചു, നേരത്തെ പോയി. ഈ നേരത്തെ പോവുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ജുമാന്റെ വഖ്ത് ആരംഭിക്കപ്പോഴാ, വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചത് മുതൽ വഖ്ത് ആരംഭിച്ചു. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന പള്ളിയിൽ ഉദയത്തിന് ശേഷം ക്ലാസ് പാടില്ല അറിഞ്ഞത്, അങ്ങനെ നിയമം. ഉദയത്തിന് മുമ്പുള്ള ക്ലാസ് കുഴപ്പമില്ല, സുബൈക്കേശം. സുബൈക്കേശം നീണ്ട ക്ലാസ്, 8 മണി വരെ 10 മണി വരെയൊക്കെ ക്യാമ്പ്, ഒന്നും പാടില്ല. വെള്ളിയാഴ്ച പാടില്ല. വെള്ളിയാഴ്ച ജുമാക്ക് വന്നിരിക്കുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടി പള്ളി കാലിയായിരിക്കണം, മനസ്സിലായില്ലേ. ചില പള്ളിയിൽ ജുമാക്ക് തുറക്കല് 10 മണിക്കാ, പാടില്ല. സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് സൂര്യ ഉദിച്ചാൽ പള്ളി ഓപ്പൺ ആയിരിക്കണം, ആളുകൾക്ക് വരാൻ സൗകര്യം വേണം, മനസ്സിലായില്ലേ. ഫാൻ ഇടാൻ പാടില്ല, മറ്റു ഇടാൻ പാടില്ല, അന്നും പാടില്ല. നേരത്തെ വരുന്നവർക്ക് ഫാൻ ഇടാനും ഒക്കെ സൗകര്യം വേണം, മനസ്സിലായില്ലേ. അങ്ങനെ സൂര്യ ഉദിച്ചത് മുതൽ ഇമാം മിമ്പറിൽ കയറുന്നവരെയുള്ള സമയത്തെ 5 ഭാഗിച്ചാൽ, 5 സമയങ്ങളുണ്ട് ജുമാക്ക് വരുന്നതിന്, പ്രത്യേക പുണ്യമുണ്ട്. ഇമാം മിമ്പറിൽ കയറിയാ പിന്നെ എല്ലാരും കണക്ക് തന്നെയാണ്. വാതിലിക്കൽ ഇങ്ങനെ മരക്കുകൾ നിൽക്കും, റെക്കോർഡ് വെച്ച് രേഖപ്പെടുത്താൻ, 1 സമയത്ത് വന്നവൻ, 2 സമയത്ത് വന്നവൻ. ഇമാം അങ്ങോട്ട് കയറിയ ഏടുകൾ ചുരുട്ടി വെച്ചിട്ട് മലക്കുകളും ഹുത്തുവയക്കാനിരിക്കും. കേട്ടിട്ടില്ലേ, എന്നാ 1 സമയത്ത് വന്നുവന്റെ കൂലി? ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത കൂലി. 2 സമയത്ത് ഒരു പശു അല്ലെങ്കിൽ ഒരു മാടിനെ, 3 സമയത്ത് ഒരാടിനെ അറുത്ത് ദാനം ചെയ്ത കൂലി, 4 സമയത്ത് ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത കൂലി, 5 സമയത്ത് വന്നാൽ ഒരു കോഴിമുട്ട ദാനം ചെയ്ത കൂലി. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹദീസിൽ വന്ന കാര്യമാണ്, കഥ പറയല്ല. അപ്പൊ 5 സമയാക്കണം. ഇപ്പോ ഉദാഹരണം പറയാം, 6:30 ഇപ്പൊ നമ്മള് ഉദയം എന്ന് വെക്കുക, ഇപ്പൊ ഏതാണ്ട് അങ്ങനെയാണല്ലോ. 12:30 ഇമാമ് കയറുക, അപ്പൊ എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂറിന് 5 തിരിച്ചാൽ 1 മണിക്കൂറും പിന്നെ 12 മിനിറ്റും കിട്ടും, ഏതാണ്ട് 1.5 മണിക്കൂർ, 1:10 കിട്ടും. അപ്പോ ആദ്യത്തെ 1 മണിക്കൂറും 12 മിനിറ്റിനുള്ളിൽ വന്നാൽ 1 സമയത്ത് വന്നവൻ, പിന്നത്തെ 1 മണിക്കൂറും 12 മിനിറ്റിൽ വന്നവൻ 2 സമയത്ത് വന്നവൻ, കണ്ടോ. അപ്പൊ അത് നോക്കണം, അതൊരു മുസ്ലിം മനസ്സിലാക്കണം. 5 സമയത്തിൽ ഒരു 2 സമയത്തോ 3 സമയത്തേക്കിൽ എനിക്ക് എത്തണം എന്ന ഒരു വിചാരം. നമുക്ക് ഒരു ഒട്ടകത്തർത്തൊക്കെ ദാനം കൊടുക്കാനുള്ള കൈവിപ്പുണ്ടോ? ഇല്ല, ഒട്ടകത്തെ തന്നെ കിട്ടാല്ലോ. ഇവിടെ കിട്ടുകയാണെങ്കിൽ എന്തൊരു വില കൊടുക്കണം അല്ലേ? ഇനി ഒട്ടകത്തെ കൊണ്ടർത്താ പിന്നെ കേസും കൂട്ടായിരിക്കും ഇവിടെ. അപ്പൊ ഏതായാലും ഒരു ഒട്ടകത്തർത്ത കൂലി കിട്ടണമെങ്കിൽ നല്ലൊരു പരിപാടിയാണ്. എന്ത് ചെയ്യാ, ഉദിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് മുമ്പ് ഇങ്ങ് വാഞ്ഞെത്തുക, ഇവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുക, വന്നിട്ട് ഖുർആൻ ഓതാം, ദിക്ർ ചെയ്യാം, നിസ്കരിച്ചുകൊണ്ടേയിരിക്കാം. ഈ രണ്ടരക്കായത്തായിട്ട് എത്രയും നിസ്കരിക്കാം, ഒരു കണക്കുമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പള്ളിയിൽ വന്നാല് ഈ രണ്ടായിട്ട് ആദ്യം വരുമ്പോ തഹിയത്ത് 2 രക്കായത്ത്, പിന്നെ ഈ രണ്ടായിട്ട് അങ്ങനെ നിസ്കരിക്കുക, ഒരേ നിസ്കരിച്ച് കുഴങ്ങി. അപ്പൊ കുറച്ച് ഓതി, പിന്നെ കുറച്ച് പ്രാർത്ഥിച്ചു, പിന്നെയും ഓതി, പിന്നെയും നിസ്കരിച്ചു. അങ്ങനെ ആ ദിവസം ഇബാദത്തിന് വേണ്ടിയാണ് നീക്കി വെക്കുക. എന്തെല്ലാം പുണ്യായിരിക്കും, ആലോചിക്കുങ്ങള്. ഇതൊക്കെ ആളുകൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇതൊക്കെ സാധിക്കുന്നത് പറയുമ്പോ ആളുകൾ എന്താ പറയുക, മൗലവി എന്നിട്ടാണ് ഖുത്ബന്നെ എത്തു വരുന്നത്, മൂപ്പര് നേരത്തെ വരണമെന്ന് പറയും. മൗലവി ഖുത്ബന്നെ തന്നെ വരാൻ പാടുള്ളൂ, ഖുത്ബന്നെ മുമ്പ് വരരുതെന്നാ. അറബികളൊക്കെ കാറിൽ വന്ന് നിൽക്കുക ചെയ്യാം, ഇവിടെ ഉണ്ടാവും ഒരു ഓട്ട, ഇതിലാണ് കയറി ഇങ്ങനെ വരുന്നതാണ്. ആളുകൾ കാണുന്നില്ല, നേരത്തെ എത്തിയാലും കാറിൽ ഒത്തിരി കഴിയുക. എന്താ, അതായത് നിയമം, ഖതീബ് ഖുത്ബന്റെ സമയത്ത് എത്താൻ പാടുള്ളൂ. പക്ഷെ നമ്മളെ നാടന്മാരെന്ത് ചെയ്യും, അയാള് നേരത്തെ വരണം പറഞ്ഞിട്ട് അയാൾ തന്നെ നേരം കണ്ടില്ലേന്ന്, അയാളപ്പളാ വരണ്ട്, അയാളെ സമയം അതാ, അയാൾക്ക് ആ കൂലിയില്ല, അയാൾക്ക് വേറെ കുറെ കൂലിയുണ്ട്, എല്ലാ കൂലിയും കൂടി ഒരാൾക്ക് കിട്ടൂല്ലോ. അയാള് ഖുത്ബ് പറയണില്ലെങ്കിൽ ആ കൂലി കിട്ടും, ഈ കൂലിയൊക്കെ കിട്ടും, മനസ്സിലായില്ലേ. ഖതീബ് നേരത്തെ വരിക, നിർബം പോയി ചവിട്ടിൽ ഒന്നും പറഞ്ഞു കൊടുക്കുക, മറ്റോ 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 പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും പറ്റൂല ഖതീബിനെ സ്വാധീനിക്കാൻ, മനസ്സിലായില്ലേ. അന്ന് ഖതീബ് ഫോണൊക്കെ ഓഫാക്കിയിട്ട് അവിടെ വിട്ട് കുത്തിരിക്കും, ആ സമയത്തിന് വരും അവിടെ കയറും, മനസ്സിലായില്ലേ. അതാണ് എന്റെ ഒരു വിധി. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം നേരത്തെ വരുന്ന കാര്യം എത്ര പറഞ്ഞാലും മനുഷ്യന്മാര് വീട്ടിൽ നിന്നുണ്ടിറങ്ങും, അപ്പനോടും കുറുന്തോട്ടിനോടും ഒക്കെ വർത്താനം പറഞ്ഞ് അവിടെ തട്ടി ഇവിടെ തട്ടി ആ ചായപ്പൊടി കഴിച്ച് ചായ ഒടിച്ച് പിന്നെ വാച്ച് നോക്കി പിന്നെ പേപ്പർ നോക്കി, ഇങ്ങെത്തൂല. ഇങ്ങെത്തുമ്പോൾ എങ്ങനെയും വാങ്ങി കൊടുക്കും, എന്താണിത്, ഒന്ന് മെനക്കെട്ടൂടെ. ഇത്ര കൊല്ലിയുള്ള കാര്യമാണ് വെള്ളിയാഴ്ച. ഒരു കൊല്ലത്തെ, അതാ ഇവിടെ പറഞ്ഞത്, അങ്ങനെ വന്നാൽ ഓരോ കാലടിക്കും അജ്റുസനത്തിൻ, ഒരു കൊല്ലത്തെ പ്രതിഫലം. എന്തിന്റെ? സുയാമഹ വഖിയാമഹ, ഒരു കൊല്ലം നോമ്പ് നോറ്റിയും ഒരു കൊല്ലം നിസ്കരിച്ചും കൂലി. ഒരൊറ്റ ജുമാക്ക കിട്ടുന്നത്. എന്താ കണ്ടീഷൻ? കണ്ടീഷൻ എന്തൊക്കെ? നല്ലോണം ശരിക്ക് കുളിച്ച് നേരത്തെ വന്ന് നടന്നു വന്ന് ഇമാമിനോട് അടുത്തിരുന്ന് ഖുത്ബ ശരിക്ക് ശ്രദ്ധിച്ച് ലഘുവായിട്ടൊന്നും ചെയ്യാതിരുന്നു. എന്നാൽ ഓരോ കാലടിക്കും പ്രതിഫലമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വലിയ പുണ്യമുള്ള കാര്യമാണിത്. ഇത് നമ്മള് മുടക്കം വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഇതിലുള്ളത്. ബികുല്ലി ഖുത്വത്തിൻ അജ്റുസന, എല്ലാ കാലടികൾക്കും പകരം ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്. ഇത് ഈ ബുക്കിന്റെ പേരിനേതാണല്ലോ, കുറച്ചാമല് കൂടുതൽ മാത്രം സെലക്ട് ചെയ്തെടുത്തിരിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച ഉണ്ട്. സാധാരണ എല്ലാ നല്ല കുപ്പായവും തുണിയൊക്കെ തിരുമ്പിയിട്ടിട്ട് അവസാനത്തെ കള്ളിത്തുണി ഉണ്ട് എടുത്തിട്ടാ വരിക, അതല്ല. ആളുകളെ വിചാരം ഖതീബിന് മാത്രം അന്ന് സ്പെഷ്യൽ വസ്ത്രം. ഖതീബ് എങ്ങാനും വല്ല ഇതോട്ട് വന്ന ഇയാൾ എന്തെന്ന് ഇങ്ങനെ വന്നു വെള്ളിയാഴ്ച നീയൾക്ക് അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ടൂടെ ചോദിക്കും. ഇതൊന്നും ഇബ്ബന് വാദകല്ല എന്നാ വിചാരം. എല്ലാവർക്കും വെള്ളക്കുപ്പായം സുന്നത്തന്നെയാ, എല്ലാ ദിവസവും സുന്നത്തന്നെയാ. ഈ വെള്ളം എനിക്ക് പറ്റൂലറി, എനിക്ക് ഒരൊറ്റ വെള്ളക്കുപ്പായല്ല എന്നറിയും. അറിയില്ലേ വെള്ളക്കുപ്പായം വേണ്ടേ? ഇൽബസു അഹ്സന സിയാബക്കും ഇൽ ബയാദ്, നിങ്ങൾ ഏറ്റവും ഉത്തമമായ വെള്ള വസ്ത്രം ധരിക്കണം. വസ്ത്രങ്ങൾ ഏറ്റവും ഉത്തമേതാ? വെള്ള വസ്ത്രം. അത് വേഗം ചളിയാവും, അതുകൊണ്ട് തന്നെ എനിക്ക് കൂലി വെച്ചു, ചളിയാകാൻ നോക്കണം. പിന്നെ പിന്നെന്താ പറഞ്ഞത്? വഖഫിനു ഫീഹാ മൗതാക്കും, മരിച്ചാ നിങ്ങൾ അതിൽ മറമാടണം, വെള്ള വസ്ത്രത്തിൽ മറമാടുകയും വേണം. അപ്പൊ വെള്ള വസ്ത്രം ഉണ്ടെങ്കിൽ അത്. ഏറ്റവും നല്ല വസ്ത്രം ഏതാണ്? അവസാനെടുത്ത് പുതിയ വസ്ത്രം അതിട്ട വെള്ളിയാഴ്ച വരണ്ട്. ഖതീബ് മാത്രല്ല, നബി പറഞ്ഞിട്ട് തന്നെയുണ്ട്, ഈ നിങ്ങൾക്ക് എന്താണ് വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രമായി ഒരു കൂട്ടം ഡ്രസ് വാങ്ങിവെച്ചാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ട് ഹദീസുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത്തർ പൂശ്യ, വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ പ്രത്യേകിച്ച്, എപ്പോഴും പള്ളി വരുമ്പോ സുന്നത്താണ് വെള്ളിയാഴ്ച, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരുങ്ങി ഒരാളുകൾ എന്തായി അറിയോ, അന്ന് രാവിലെ എണീച്ചല്ലൊന്ന് ക്ലീൻ ഷേവ് ആക്കും വരാറാമ്, എന്നിട്ടാ വരിക, എന്നിട്ട് നല്ല തുണിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഇറുകിയ പാന്റും ഒക്കെ പാട്ടും വായിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും, മനസ്സിലായില്ലേ? അതല്ല വേണ്ടത്. നല്ല ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ചിട്ട് നേരത്തെ വന്ന് പള്ളിയിൽ ഇരുന്നിട്ട് ആ കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ആ നിയ്യത്തോടെ അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.